പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ പ്രമാണം മതബോധന ക്ലാസ്സുകളിൽ നമ്മൾ മനഃപാഠമായി പഠിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന പ്രഖ്യാപനത്തിൻ്റെ അഥവാ പ്രസ്താവനയുടെ അർത്ഥം എന്താണ് എന്ന് കഴിഞ്ഞ മൂന്ന് പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. സ്രഷ്ടാവും പരിപാലകനുമായ ദൈവം, ഏക ദൈവം, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം, യേശു ക്രിസ്തുവിലൂടെ സ്വയം വെളിപ്പെടുത്തിയ ദൈവം, ആ ദൈവത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും എല്ലാം ഈ ഒരു പ്രഖ്യാപനത്തിലുണ്ട്. ഇപ്രകാരം വെളിപ്പെടുത്തുന്ന, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ എന്തു മറുപടിയാണ് കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത്. ദൈവം സ്വയം വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപാടിന് കൊടുക്കുന്ന മറുപടി, അതിനെയാണ് നമ്മൾ പൊതുവെ ആരാധന എന്ന് പറയുക. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമാകണം വ്യക്തികൾ, വ്യക്തികളുടെ കൂട്ടായ്മകൾ. വ്യക്തിപരമായും സമൂഹമായും ദൈവത്തിന് ആരാധന അർപ്പിക്കണം. ഈ ആരാധന അർപ്പിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായ മൂന്ന് പ്രത്യേക ഗുണങ്ങൾ അഥവാ ദൈവിക പുണ്യങ്ങൾ കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. ആ മൂന്ന് പുണ്യങ്ങൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിങ്ങനെ പറയും. ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ നമുക്ക് സ്നേഹിക്കാനാവില്ല, വിശ്വാസമില്ലാതെ പ്രത്യാശയും ഉണ്ടാവില്ല. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്നത് വിശ്വാസമാണ്. മാനുഷിക ബന്ധങ്ങളിലും ഇത് വളരെ പ്രസക്തമാണല്ലോ. പരസ്പരം വിശ്വാസമുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ ഒരു കൂരയ്ക്ക് താഴെ മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും? ഉറങ്ങിക്കിടക്കുന്ന എനിക്ക് നേരം വെളുക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ തലയുണ്ടായിരിക്കുന്ന എന്താ ഉറപ്പുള്ളത്? ഞാൻ വിശ്വസിക്കാത്ത വ്യക്തികളാണ് എൻ്റെ സുഹൃത്തിലുള്ളതെങ്കിൽ എൻ്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ വിഷം കലർന്നിട്ടില്ല എന്ന് എന്തുറപ്പാണ് എനിക്കുള്ളത്? ഞാൻ കയറുന്ന ഈ വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടെന്നും അയാൾ വണ്ടി ഓടിക്കാൻ കഴിവുള്ളവനാണെന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറും? എൻ്റെ ജീവിതം ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയിൽ അസാധ്യമായിത്തീരും വിശ്വാസമില്ലാതെ. ഇപ്രകാരം നമ്മൾ അനുദിന ജീവിതത്തിൽ ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കുണ്ട്. നമ്മൾ വ്യക്തികളെ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യ വ്യക്തികളെ വിശ്വസിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാതെ എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ആശുപത്രിയിൽ പോകുന്നു. എനിക്ക് തലവേദനയായിട്ട് ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് എൻ്റെ തലയ്ക്കകത്തൊരു ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ട്യൂമറുണ്ട്. അത് ഡോക്ടർ നേരിട്ട് പറയുന്നതല്ല, ഒരു കണ്ടുപിടിച്ചിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ എനിക്ക് സ്കാനിങ്ങിൻ്റെ അർത്ഥമൊന്നും അറിയാൻ പാടില്ലെങ്കിൽ, ഈ മെഷീൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ, ഡോക്ടർ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാനെങ്ങനെ ചികിത്സ സ്വീകരിക്കും? അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മൾ പരസ്പരം വിശ്വസിച്ചേ മതിയാവും. ഇങ്ങനെ മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കുമെങ്കിൽ എത്രയോ അധികമായി മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കണം. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി, ഉറവിടമായി നിൽക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടി, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത്തിൻ്റെ മറുപടിയാണ്. ഹെബ്രായർ എഴുതിയ ലേഖനം 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. കണ്ടതുകൊണ്ടല്ല, കാണാതെയാണ് വിശ്വസിക്കുന്നത്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11:1 മുഴുവനും വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. അനേകം സാക്ഷികളുടെ ജീവിതത്തിൽ നിന്ന്, അനേകം പിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഉദാഹരണ സഹിതം തെളിയിക്കുകയാണ് എന്താണ് വിശ്വാസം. വെളിപ്പെടുത്തുന്ന ദൈവത്തിന്, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടി, ആ വിശ്വാസം ഇപ്രകാരമാണ് 6 പറയുന്നത്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവം പറയുന്നത് വിശ്വസിക്കുന്നില്ല എങ്കിൽ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും? അതുകൊണ്ട് ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ അസ്തിത്വം തന്നെയാണ്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാതെ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനാവില്ലല്ലോ. അപ്പോൾ ആദ്യമേ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, അവിടുന്ന് സ്വയം വെളിപ്പെടുത്തും എന്നും വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് അടിസ്ഥാനമായി ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പ്രപഞ്ചം തന്നെ അതിന് തെളിവാണ്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ കാണുന്ന സൃഷ്ട വസ്തുക്കളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം ഉറവിടമായി നമ്മൾ ദൈവത്തെ കാണുന്നു. അപ്പോൾ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. മാത്രമല്ല, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന മറുപടി. ഇപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് ബൈബിളിൽ നമുക്ക് എടുത്തു കാണിക്കുന്ന അബ്രാഹാം. അബ്രാഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം വിശ്വാസികളുടെ പിതാവെന്നാണ്. ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെ അപരിചിതനായിരുന്ന ഈ ദൈവത്തെ വിശ്വസിക്കാൻ അബ്രാഹാം തയ്യാറായി. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഇപ്രകാരമുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് അബ്രാഹാം കൊടുത്ത മറുപടിയാണ് വിശ്വാസം. 15-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. 4-ാമത്തെ വാക്യത്തിൽ നിന്റെ അവകാശി നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാനും കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. ഇപ്രകാരം ദൈവം നൽകിയ വാഗ്ദാനത്തിന് അബ്രാഹാം കൊടുത്ത മറുപടി ഇതാണ്. 6-ാമത്തെ വാക്യം അവൻ കർത്താവിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു, അഥവാ അത് അവന് നീതീകരണമായി കണക്കാക്കി. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവനെ നീതിമാനാക്കി. വിശ്വാസത്തിലൂടെയാണ് ദൈവത്തിലേക്ക് നമ്മൾ അടുത്തു വരിക. വിശ്വാസത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഇപ്രകാരമുള്ള വിശ്വാസം ബൈബിൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതും ഇപ്രകാരമുള്ള വിശ്വാസത്തിൻ്റെ ആവശ്യകതയാണ്. അപ്പോൾ 1-ാമത്തെ പ്രമാണം നമ്മളോട് ആവശ്യപ്പെടുന്ന ആദ്യമായിട്ട് നമ്മൾ വിശ്വസിക്കണം. ദൈവം സ്വയം വെളിപ്പെടുത്തുന്നുവെന്ന്, ദൈവം പറയുന്നത് സത്യമാണെന്ന്, ദൈവം നമുക്ക് നന്മ മാത്രമേ നൽകുന്നുള്ളൂവെന്ന് ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പ്രകടമാക്കി തരുന്നത് യേശു ക്രിസ്തുവാണ്. ദൈവം മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാക്കിയത് മനുഷ്യനായി അവതരിച്ചുകൊണ്ടാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് മനുഷ്യാവതാരവും യേശുവിലൂടെയുള്ള ജീവിതവും. അപ്പോഴേ യേശു കടന്നു വന്നപ്പോഴും ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്, വിശ്വസിക്കുക. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ പരസ്യജീവിതം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമൊരു ആഹ്വാനവുമായിട്ടാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ യേശു തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. വിശ്വസിക്കുക, ആ വിശ്വാസത്തിനുള്ള ആഹ്വാനമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണുന്നത്. യേശു തൻ്റെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ ഒരു കാര്യം മാത്രമാണ്, വിശ്വസിക്കുക. കുരുടനായവൻ യേശുവിൻ്റെ അടുക്കിൽ വന്നു, ഗുരോ എനിക്ക് കാഴ്ച കിട്ടണം, എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ? ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിനക്ക് നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. വിശ്വാസമാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കാനായിട്ട് നമുക്ക് തുറവി നൽകുന്നതും ഈ വിശ്വാസമാണ്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാൻ സന്നദ്ധരായ വ്യക്തികളിൽ ഈ ശക്തി വളരെ ഏറെ പ്രകടമാകുന്നത് കാണാം. വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ കഥ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ ജൈറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന യേശുവിൻ്റെ പിന്നിലൂടെ കടന്നു വന്ന് വിശ്വാസത്തോടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച രക്തസ്രാവക്കാരിയായ സ്ത്രീ. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു വിളുമ്പിലെങ്കിലും തൊടാൻ സാധിച്ചാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമനുസരിച്ച് അവൾ വന്നു, അവൾ തൊട്ടു, അവൾക്ക് സൗഖ്യം ലഭിച്ചു. വിശ്വാസത്തോടെ യേശുവിനെ സ്പർശിച്ചപ്പോൾ താൻ രോഗവിമുക്തയായിരിക്കുന്നു എന്ന് അവൾ കണ്ടു. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 27-29 വാക്യങ്ങൾ അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശു അത് മനസ്സിലാക്കുകയും ചെയ്തു. യേശുവിൽ തന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചതായി യേശുവിന് അനുഭവപ്പെട്ടു. അപ്പോൾ യേശുവിലുള്ള സൗഖ്യദായകമായ ശക്തി രോഗിയിലേക്ക് പ്രവഹിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. യേശുവിനെ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചു. ഇതുപോലെ എത്രയോ എത്രയോ അനുഭവങ്ങൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പിശാചു ബാധിതയായി കിടക്കുന്ന തൻ്റെ മകൾക്കു വേണ്ടി യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന കാനാൻകാരി സ്ത്രീയുടെ കഥ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസിലെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ഈ സ്ത്രീയുടെ യാചന യേശു കേട്ടില്ല എന്നടിക്കുകയാണ്. അവൾ പിന്നാലെ ഒന്ന് ബഹളം വെച്ചപ്പോൾ ശിഷ്യന്മാർ പറയും, എന്തെങ്കിലും ചെയ്ത് അവളെ ഒന്ന് പറഞ്ഞയക്കൂ. അപ്പോൾ യേശു പറയും, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോഴാണ് കാനാൻകാരി സ്ത്രീ പറയുക, ശരിയാണ് കർത്താവെ, എങ്കിലും മേശപ്പുറത്തുനിന്ന് വീഴുന്ന കുഞ്ഞുങ്ങളുടെ ഭക്ഷണം തിന്നാണല്ലോ പട്ടിക്കുഞ്ഞുങ്ങളും ജീവിക്കുന്നത്. ഇത് കേട്ടപ്പോഴാണ് പറയുക, അവൻ അവളോട് പറഞ്ഞു, മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം 28-29 വാക്യങ്ങൾ അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക, പിശാജ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ പറയും, നിന്റെ വിശ്വാസം വലുതാണ്. ഇസ്രായേലിൽ പോലും ഇപ്രകാരമുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് യേശു ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയും. ശതാധിപൻ തൻ്റെ ഭൃത്തിനു വേണ്ടി യാചിക്കാൻ വന്നതാണ്. അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ വിജാതീയനാണ്. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ ശതാധിപനെ നോക്കിയാണ് യേശു പറയുക, ഇപ്രകാരമുള്ളൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ മഹത്വപ്പെടുത്തുകൂടിയാണ്. യേശുവിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ കാരുണ്യത്തെ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി ഈ വിശ്വാസമാണ്. വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്രകാരം വിശ്വാസം ഏറ്റുപറയാൻ മറന്നുപോകുന്ന അഥവാ മടിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. ശിഷ്യന്മാരെ സംബന്ധിച്ച് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. യേശുവിനെയും കൂട്ടി യാത്രയായ ശിഷ്യന്മാർ കടലിലെ കോളിലക്കത്തിൽപ്പെട്ട് വഞ്ചി മുങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ നിലവിളിച്ച് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. 38-ാമത്തെ വാക്യം അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവനുണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. അതിനുശേഷം അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ലാത്തപ്പോഴാണല്ലോ ഭയമുണ്ടാകുന്നത്. ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്രയോ തവണ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ബൈബിളിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കൂടെ നടക്കുന്ന ദൈവമാണ് യാഹ്വേ, കൂടെ വസിക്കുന്ന ദൈവമാണ് എമ്മാനുവേൽ. ആ എമ്മാനുവേലാണല്ലോ മനുഷ്യനായി അവതരിച്ച് ഇതാ ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം ചെയ്ത യേശു. യേശു കൂടെ ഉണ്ടായിട്ടും ശിഷ്യന്മാർ ഭയപ്പെട്ടെങ്കിൽ കൂടെ ഉള്ളവൻ ആരാണ് എന്ന് അവർ കുറച്ച് ബോധ്യമില്ലാതിരുന്നത് കൊണ്ടാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് അവിടെ പ്രകടമായത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മറ്റൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം കടലിനെ ശാന്തമാക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന പത്രോസിൻ്റെ ഒരു ചിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ വെള്ളത്തിനുമീതെ നടക്കുന്ന യേശുവിൻ്റെ ചിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ യേശു കടലിനുമീതെ നടന്ന് വരുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയന്നു. അവരോട് പറഞ്ഞു 27-ാം വാക്യം ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവെ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനുമീതെ കൂടെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്തഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? വിശ്വാസം ക്ഷയിച്ചപ്പോഴാണ് അഥവാ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് പത്രോസ് കടലിൽ തഴാൻ തുടങ്ങിയത്. അതിനു മുമ്പ് പത്രോസിൻ്റെ ശ്രദ്ധ കടലിലോ കടലിൻ്റെ ഓളങ്ങളിലോ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിലും ആയിരുന്നില്ല, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന് മാത്രമായിരുന്നു. വരൂ എന്ന യേശുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച പത്രോസ് ചുറ്റുപാടുമുള്ള പ്രതിബന്ധങ്ങൾ കണ്ടപ്പോൾ, ചുറ്റുപാടുമുള്ള കടലും കോളിളക്കവും കണ്ടപ്പോൾ ഭയന്നു, യേശുവിൽ നിന്ന് കണ്ണു പറിച്ചു, ഇപ്പോൾ മുങ്ങാൻ തുടങ്ങി. അതുകൊണ്ടാണ് ചോദിക്കുക, അല്പവിശ്വാസി നീ സംശയിച്ചതെന്തിന്? വിശ്വസിക്കുന്ന വ്യക്തിക്ക് എല്ലാം സാധ്യമാകും. യേശു പറഞ്ഞു ഒരു പിശാചു ബാധിതനായ ബാലൻ്റെ പിതാവിനോട്. ബാലനിൽ നിന്ന് പിശാചിനെ പുറത്താക്കണം എന്ന ആഗ്രഹവുമായി യാചനയുമായി കടന്നു വന്ന പിതാവിൻ്റെ ഒരു ചിത്രം മൂന്ന് സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാന്തര സുവിശേഷങ്ങളിൽ. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഈ പിതാവ് ശിഷ്യന്മാരുടെ അടുക്കിൽ ശിശുവിനെയും കൊണ്ടുവന്നു. യേശു അപ്പോൾ മലമുകളിലായിരുന്നു. ശിഷ്യന്മാർക്ക് ഈ കുട്ടിയെ സുഖപ്പെടുത്താൻ സാധിച്ചില്ല. യേശു ഇറങ്ങി വരുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ പിതാവ് കുട്ടിയെയും കൊണ്ടുവന്നു. അതിനുശേഷം കുട്ടിയുടെ രോഗവിവരങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം പിതാവ് ഇപ്രകാരമാണ് പറയുക. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. നിസ്സഹായനായ ഒരു പിതാവിൻ്റെ വിലാപമാണ്. കഴിയുന്നതെല്ലാം ചെയ്തു. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു സൗഖ്യം ലഭിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നിയതെല്ലാം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. സൗഖ്യദായക ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച ശിഷ്യന്മാരുടെ അടുക്കലും കൊണ്ടുവന്നു. ഇനി ആകപ്പാടെ ഇതേയുള്ളൂ, നിനക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? ഇനി പറയുന്ന വാക്കാണ് പ്രത്യേകം ശ്രദ്ധേയമായത്. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ദൈവത്തിൻ്റെ വെളിപാടിന് ഈ മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ഈ പിതാവിന് ഇതിൽ കൂടുതൽ സാധിക്കുന്നില്ല. അനുഭവങ്ങൾ നേരെ മറിച്ചാണ് നിൽക്കുന്നത്. വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ പിതാവിനുണ്ടായി. അതുകൊണ്ടാണ് പറയുക, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അല്പവിശ്വാസം പരിഹരിക്കണം, എന്നെ സഹായിക്കണം. വിശ്വാസമാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് പ്രവഹിക്കാനായിട്ട് നമുക്ക് സഹായകമാകുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. യേശു സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലാസർ. യേശു സ്നേഹിച്ചിരുന്നു ആ വ്യക്തിയുടെ രണ്ട് സഹോദരിമാരെയും, മാർത്തായെയും മറിയത്തെയും. ലാസർ രോഗിയായി ആസന്ന മരണനായപ്പോൾ ആ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കിലേക്ക് ആളയച്ചു പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ രോഗിയായി കിടക്കുന്നു. പക്ഷേ യേശു അത് കേട്ട് ഉടനെ പുറപ്പെട്ടില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു വരുന്നത്. യേശു ബെഥാനിയയിലെത്തുമ്പോഴേക്കും ലാസർ മരിച്ച് 3 ദിവസം കഴിഞ്ഞിരുന്നു. യേശു ലാസർ വന്നപ്പോൾ മാർത്ത ഒന്ന് ഒരുപാട് പരാതികൾ പറഞ്ഞു. മാർത്തയും യേശുവും തമ്മിലുള്ള സംഭാഷണം. അതിനുശേഷം മറിയം വന്നു. മറിയം ഒരുപാട് കരഞ്ഞു. യേശു ലാസറിൻ്റെ കബറിടത്തിലേക്ക് വന്നു. യേശു എന്താണ് ചെയ്യാൻ പോകുന്നു മാർത്തയ്ക്കോ മറിയത്തിനോ അറിയുമായിരുന്നില്ല. കല്ല് എടുത്തു മാറ്റാൻ പറയുന്നു ശവക്കല്ലറയിൽ നിന്ന്. 3 ദിവസമായി ദുർഗന്ധം വമിക്കുന്ന ശവമായിരിക്കും അത് എന്ന് പറയുമ്പോൾ യേശു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. യേശു മർത്തയോട് പറയുന്നൊരു വാക്യം 11-ാമത്തെ അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വാക്യം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ? വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവമഹത്വം ദർശിക്കാനാവൂ. യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്രകാരമുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ്. ഇപ്പോഴ് മർത്ത നേരത്തെ പറഞ്ഞതാണ്, ഈ ലോകത്തിലേക്ക് വരുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് നീ എന്നൊക്കെ വിശ്വാസം ഏറ്റു പറഞ്ഞെങ്കിലും പ്രായോഗിക കാര്യത്തിലേക്ക് വന്നപ്പോഴേക്കും വീണ്ടും സംശയമായി. അപ്പോഴ് ഈ സംശയത്തിനപ്പുറത്ത് വിശ്വാസത്തിലേക്ക് നയിക്കണം, വിശ്വാസമുണ്ടാവണം. വിശ്വസിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു തെളിവുമുണ്ട്. ആ തെളിവ് യേശുവിൻ്റെ ഉത്ഥാനമാണ്. അതുവരെ ഉണ്ടായിരുന്നതെല്ലാം വ്യത്യസ്തമായ ഒന്ന്, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ ആ യേശുവാണ് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുക. സൃഷ്ടപ്രപഞ്ചം മുഴുവനും സ്രഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് നമുക്ക് പ്രേരകമായിത്തീരും. യേശു ചെയ്ത പ്രവർത്തനങ്ങൾ, യേശു പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കാൻ നമുക്ക് സഹായകമാകും. പക്ഷെ അതിലെല്ലാം ഉപരി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുക. വിശ്വാസത്തെക്കുറിച്ച് ശിഷ്യന്മാർ നൽകുന്ന സാക്ഷ്യവും ഈ സംഭവത്തിന് അടിയുറച്ചതാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രഘോഷണവും വ്യർത്ഥമെന്ന് കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ സുദീർഘമായി വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ ഉള്ള ഉറച്ച വിശ്വാസമാണ് ബാക്കി എല്ലാ വിശ്വാസത്തിനും അടിസ്ഥാനമായി നിൽക്കുന്നത്. ഇപ്പോഴ് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനാണ് ദൈവം എന്ന് വിശ്വസിക്കണം, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ഈ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന ദൈവം തന്നെ കടന്നു വന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്, അവിടുത്തെ പുത്രനിലൂടെ വെളിപ്പെടുത്തി തന്നതാണ്, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് തെളിവ് നൽകിയിട്ടുള്ളതാണ്. ഈ വിശ്വാസത്തിൻ്റെ കണ്ടന്റ് എന്താണ്? ഉള്ളടക്കം. ഉള്ളടക്കം വളരെ ഹ്രസ്വമായി വിശ്വാസ പ്രമാണം എന്ന ഒരു പ്രാർത്ഥനയിലൂടെ സഭ പഠിപ്പിക്കുന്നുണ്ട്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പിതൃത്വത്തിലും ദൈവത്തിൻ്റെ ത്രിത്വത്തിലുമുള്ള വിശ്വാസം, യേശുവിൻ്റെ മനുഷ്യാവതാരം, മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, സഭയുടെ സ്ഥാപനം, കൂദാശകൾ, നമുക്ക് ലഭിക്കുന്ന പാപമോചനം, നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ, നിത്യരക്ഷ, ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുക. അപ്പോൾ ഈ വിശ്വാസത്തിന് വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് നമ്മൾ ഒന്നാം പ്രമാണം ഏറ്റവും പ്രധാനമായും അനുസരിക്കുന്നത്. വിശ്വസിക്കുക, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക, തന്നെ അന്വേഷിക്കുന്നതിന് പ്രതിഫലം നൽകുമെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തിന് പലപ്പോഴും കോട്ടമുണ്ടാകാറുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ നമുക്ക് നന്മയിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, വേദനകൾ, അത്യാഹിതങ്ങൾ, തിന്മകൾ, ഇതൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മൾ മേൽ ആഞ്ഞടിക്കുന്ന അത്യാഹിതങ്ങൾ, കഴിഞ്ഞ കൊല്ലം സംഭവിച്ച സുനാമി പോലുള്ള ദുരന്തങ്ങൾ, അത് ആഗോളതലത്തിൽ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങളാവാം. കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്ന വലിയ ദുരന്തങ്ങളാവാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വ്യക്തികൾക്കുണ്ടാവുന്ന ജീവിത ദുഃഖങ്ങളാകാം, അത്യാഹിതങ്ങളാവാം. രോഗവും ദാരിദ്ര്യവും പട്ടിണിയും മരണവും നമ്മളെ വേട്ടയാടുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ സ്നേഹനിധിയായ ഒരു ദൈവമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകൾ വിശ്വാസത്തിനൊരു വിലങ്ങുതടിയായി നിൽക്കാം. എന്നും അങ്ങനെയാണ്. പലപ്പോഴും ദൈവമില്ല എന്ന് പറയാൻ, ഉണ്ടെങ്കിൽ തന്നെ ദൈവം സ്നേഹമുള്ള പിതാവല്ല എന്ന് പറയാൻ കാരണമായി തീരുന്നത് ഇപ്രകാരമുള്ള അത്യാഹിതങ്ങളാണ്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വവും ദൈവത്തിൻ്റെ നന്മയും അതോടൊപ്പം മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മയും കൂടി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് പലരും നിരീശ്വരത്വത്തിലേക്ക് കടന്നു പോകാറുണ്ട്. ഇങ്ങനെ ഒരു ദൈവമില്ല, ഇതൊക്കെ തനിയെ സംഭവിക്കുന്നതാണ്, ഇതിനൊന്നും വലിയ പ്ലാനും പദ്ധതികളോ ഒന്നുമില്ല, ഇതിന് മുമ്പിൽ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല, ആരോടും പരാതി പറഞ്ഞിട്ടും കാര്യമില്ല, ഇതൊക്കെ വിധിയാണ്, പ്രപഞ്ചത്തിൻ്റെ ഘടന ഇങ്ങനെയാണ്, മാറ്റം വരാൻ സാധ്യമല്ല എന്ന് കരുതി സ്വയം നിരാശയിലാണ്ട് പോകുന്നവരുണ്ട്, ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ട്. എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? എന്താണ് തിന്മയെക്കുറിച്ച് ബൈബിൾ നമുക്ക് നൽകുന്ന വിശദീകരണം? നമ്മൾ അത് സാവകാശം പിന്നീട് മനസ്സിലാക്കും. ഒരു കാര്യം പറയട്ടെ, എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ്. പലതും നമ്മൾ തന്നെ നമ്മുടെ മേൽ വരുത്തി വയ്ക്കുന്ന തിന്മകളാണ്, പക്ഷേ പല തിന്മകളുടെയും കാരണം നമുക്കറിയില്ല. ഒരു കാര്യം ഓർക്കണം, ഏറ്റവും പൂർണ്ണമായ ഒരു പ്രപഞ്ചമല്ല ഇത്. പ്രപഞ്ചം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടുമില്ല. നമ്മളിപ്പോഴും ഒരു പ്രയാണത്തിലാണ്, പൂർണ്ണതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടക സമൂഹമാണ് മനുഷ്യ വ്യക്തികൾ, മനുഷ്യ സമൂഹങ്ങൾ. ഈ പ്രപഞ്ചം തന്നെ പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപൂർണതയുടെ പ്രകടനങ്ങളാണ് ഇവിടെ കാണുന്ന പലതും. പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഈ പല പ്രതിഭാസങ്ങളും വാസ്തവത്തിൽ ഈ പ്രപഞ്ചം ഇനിയും പൂർണ്ണമായതല്ല എന്നതിൻ്റെ അടയാളങ്ങളും തെളിവുകളുമാണ്. മനുഷ്യൻ മനുഷ്യനെതിരെ വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന പല ദുരന്തങ്ങളും ഈ അപൂർണതയുടെ അടയാളമായി സ്വീകരിക്കുക. ഇതിനപ്പുറത്തൊരു പ്രപഞ്ചം ഉണ്ടാകും എന്നുള്ള വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നത്. അതാണ് നമുക്ക് പ്രത്യാശയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുക. മനഃപൂർവ്വം ദൈവത്തെ നിഷേധിക്കുകയല്ല, ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഫലവും ഉണ്ടാവുകയില്ല. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോവുക. നമ്മൾ അടുത്ത പ്രഭാഷണം പ്രത്യാശയെക്കുറിച്ചായിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴത് അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് അനന്ത സ്നേഹമാണെന്നും ആ അനന്ത സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അങ്ങയുടെ സൃഷ്ടികർമ്മമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ആ വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദുരന്തങ്ങൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ, രോഗങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ, നിരാശയിൽ അണ്ടുപോകാനുള്ള പ്രവണത ഞങ്ങൾക്കുണ്ട്. പിതാവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന്, അതെന്നും പുതുതാണെന്നുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. രോഗിയായ ആ മകൻ്റെ പിതാവിനോടൊപ്പം ഞങ്ങളും പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.